You're with SBS Radio.
നമസ്കാരം, സുലാൽ മത്തായി, സ്വാഗതം SBS മലയാളത്തിലേക്ക്. സുലാൽ, ഇപ്പോൾ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പദ്ധതികൾ നോർത്തേൺ ടെറിട്ടറി സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ പുതിയ പദ്ധതികൾ എന്നത് ഒന്ന് ചുരുക്കി പറയാമോ ആദ്യം?
നോർത്തേൺ ടെറിട്ടറി ഗവൺമെന്റ് കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് പോപ്പുലേഷൻ ഗ്രോത്തിന് വേണ്ടി പല പ്ലാൻസ് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇത് പ്രൈമറിലി ഇതൊരു 10-year പോപ്പുലേഷൻ ഗ്രോത്ത് സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പല പ്രൊജക്ട്സും അനൗൺസ് ചെയ്തത്. അപ്പൊ അത് എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ് പോളിസി പ്രൊജക്ട്സ് ടീം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചീഫ് മിനിസ്റ്ററുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് പ്രൈമറിലി ഒരു എവിഡൻസ് ബേസ്ഡ് റിസർച്ചും അതിന്റെ ഔട്ട്കമായിട്ട് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി അനൗൺസ് ചെയ്തത്. അപ്പൊ മൾട്ടിക്കൾച്ചറൽ മിനിസ്റ്റേഴ്സ് അഡ്വൈസറി കൗൺസിൽ ഓൺ മൾട്ടിക്കൾച്ചറൽ അഫയേഴ്സിൽ ഒരു അംഗമെന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതിനൊരു കൺസൾട്ടേഷൻ കിട്ടുകയും പല ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് കഴിഞ്ഞ ആഴ്ച ചീഫ് മിനിസ്റ്റർ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് സ്ട്രാറ്റജി 2018-2028 അനൗൺസ് ചെയ്തു. അതൊരു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി, ഡാർവിനിലുള്ള യൂണിവേഴ്സിറ്റിയാണ് അവരുമായിട്ട് നടത്തിയ ഒരു എവിഡൻസ് ബേസ്ഡ് റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തത്. അപ്പൊ അതിനകത്ത് മൂന്നാല് കീ സ്ട്രാറ്റജിക് ഫോക്കസ് ഏരിയാസ് ആണുള്ളത്. ഒന്ന്, ഒരു മാസ്റ്റർ ബ്രാൻഡ് ബൗണ്ട്ലെസ് പോസിബിൾ എന്ന് പറഞ്ഞൊരു NDA റീബ്രാൻഡ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ. പിന്നെ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യുക, പുതിയ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ റീറ്റെയിൻ ആൻഡ് അട്രാക്ട് മൈഗ്രൻസ്, പിന്നെ ഇവിടുത്തെ ലിവബിലിറ്റി, ഇപ്പം കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടുതലാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അത് ഒന്ന് മാറ്റിയെടുക്കുക. അങ്ങനെ പ്രൈമറി ആയിട്ടുള്ള കുറെ ഈ ഒരു ഫോക്കസ് വെച്ചിട്ടാണ് ഒരു സീരീസ് ഓഫ് ടാർഗറ്റഡ് ക്യാമ്പയിൻസ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തത്.
ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് NDA സർക്കാർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുടിയേറ്റത്തെ നന്നായിട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലെ കഴിഞ്ഞ വർഷം തുടങ്ങി? അപ്പൊ എന്തുകൊണ്ടാണ് നോർത്തേൺ ടെറിട്ടറി സർക്കാർ കുടിയേറ്റത്തിന് ഇത്രയേറെ പ്രോത്സാഹനം നൽകുന്നത്?
അതിന്റെ പ്രൈമറി റീസൺ എന്ന് പറഞ്ഞാൽ 8 വർഷമായിട്ട് NDA ഒരു ലോ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. അപ്പൊ അതിനകത്ത് പ്രൈമറിലി ഏറ്റവും കൂടുതൽ NDAയിലോട്ട് വന്നുകൊണ്ടിരുന്നത് ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു കഴിഞ്ഞൊരു 5 വർഷമായിട്ട് അത് കമ്പാരിറ്റീവ്ലി നന്നായിട്ട് കുറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ബേസിലാണ് ഗവൺമെന്റ് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്സ് എടുക്കണം തീരുമാനിച്ചത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 വർഷം മുമ്പ് NDAയിലോട്ടുള്ള നോർമൽ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 1.4% ആയിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് അത് 0.6%ലോട്ട് കുറഞ്ഞു. അപ്പൊ അത് ഭയങ്കരമായിട്ട് എക്കണോമിക് ഡെവലപ്മെന്റിനെ ഒത്തിരി അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ബേസിസിലാണ് ഈ ഒരു 1.4% ഒരു ഗ്രോത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് ഈ പല സ്ട്രാറ്റജീസും ഫോം ചെയ്തത്. അപ്പം 1.4% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2600 പീപ്പിൾ എ ഇയർ ആണ് അവർ ഇന്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരൊറ്റ ഒരു പ്രോഗ്രാം അല്ലെ ഒരു സ്ട്രാറ്റജി കൊണ്ട് അങ്ങനെ ഒരു എയിം അച്ചീവ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. കാരണം ഗവൺമെന്റിന് അധികം കൺട്രോളുള്ള ഒരു കാര്യമല്ല പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പം അതിനുവേണ്ടി ഒരു മാർക്കറ്റ് ഓറിയന്റഡ് പോപ്പുലേഷൻ ഇനിഷ്യേറ്റീവ്സ് ആയിട്ട് പല ആസ്പെക്ട്സ് ഓഫ് പ്രോഗ്രാംസ് അവർ ഉണ്ടെന്നു. അപ്പൊ അതിനകത്ത് അതാണ് ബേസിക്കലി ഒരു പോപ്പുലേഷൻ ഗ്രോത്തിന് വേണ്ടിയാണ് അവരിത് ചെയ്തത്.
ഓക്കെ, സുലാൽ ആദ്യം തന്നെ പറഞ്ഞു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് കൂടുതൽ സർക്കാർ പദ്ധതി ഇടുന്നത്. ഇവിടെ റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് 21,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ പദ്ധതി ഇടുന്നത്. അത് ഏതൊക്കെ മേഖലകളിലുള്ള തൊഴിലുകളായിരിക്കും സർക്കാർ കൂടുതലും പരിഗണിക്കുക അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഏതൊക്കെ മേഖലകളായിരിക്കും?
ഓക്കെ, അപ്പം ഞാൻ നിങ്ങളുടെ പറഞ്ഞ പോലെ ഒരു 1.4% പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ് ഇയർലി സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് നാച്ചുറലി 2600 പീപ്പിൾ ഒരു വർഷം വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു 10-year ഡൗൺ ദ ടൈം ഒരു 21,000 ജോബ്സ് ഉള്ളത് ക്രിയേറ്റ് ചെയ്യും. അത് തന്നെ 10 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ഇന്ത്യ എക്കണോമിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത് പ്രൈമറിലി ഇൻഡസ്ട്രി ഓർ സെക്ടർ ബേസിനേക്കാളും കൂടുതൽ ഗവൺമെന്റ് ഇപ്പൊ ഈ പ്രോജക്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒരു സ്കിൽസ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഹൈ പ്രയോറിറ്റി സ്കിൽ ഓക്യുപേഷൻ ലിസ്റ്റിലുള്ള സ്കിൽസിന്റെ ബേസ് ചെയ്താണ്. എങ്കിലും ചില പ്രൊജക്ട്സിന്റെ ബേസിൽ ഇപ്പം നമുക്ക് പറയാൻ പറ്റും ഒത്തിരി കുറേയേറെ ജോബുകൾ വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ, മൈനിങ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി എന്നീ സെക്ടറുകളിലായിരിക്കും. ഇപ്പൊ ചില ഇൻവെസ്റ്റ്മെന്റ്സ് ഗവൺമെന്റ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് 1.75 ബില്യൺ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ അതിനകത്ത് തന്നെ 12,000-14,000 ജോബ്സ് എങ്കിലും ക്രിയേറ്റ് ചെയ്യുമെന്നാണ് എക്സ്പെക്ടേഷൻ.
ഓക്കെ, അപ്പോ ഒരു ആ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ തന്നെ അത്രയും ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്.
പക്ഷെ ഇത് ഒരു ഇയർ, ഒരു വൺ ഇയർ കൊണ്ടല്ലോ, ഓവർ എ പീരീഡ് ഓഫ് 10 years ആണ് ഈ ജോബ്സ് എക്സ്പെക്ടഡ് ടു ക്രിയേറ്റ്.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് പുറമെ, ഇപ്പൊ തൊഴിലവസരങ്ങൾക്ക് പുറമെ, നോർത്തേൺ ടെറിട്ടറിയിലേക്ക് കുടിയേറുന്നവർക്ക് ഏതാണ്ട് $15,000 ബോണസ് നൽകാനുള്ള ഒരു പദ്ധതിയും സർക്കാർ ആസൂത്രണം ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഇതേ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
തീർച്ചയായും. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞോളൂ, ഇതെല്ലാം ഈ പോപ്പുലേഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഫിനാൻഷ്യൽ ഇൻസെന്റീവും. അപ്പം ഇതിനകത്ത് 3 categories ആണ് പ്രൈമറിലി ഉള്ളത് ഈ ഫിനാൻഷ്യൽ ഇൻസെന്റീവിൽ. ഒന്നെന്ന് പറഞ്ഞാല് സിംഗിൾ ആയിട്ട് മൂവ് ചെയ്യുന്നവർക്ക് $3,000, പിന്നെ കപ്പിൾസ് ആണെങ്കിൽ 6,000, 7,000 ആണ്, ഫാമിലീസ് ആണെങ്കിൽ 7,000. അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞ് 6 months കഴിയുമ്പം അവർക്ക് ഒരു 1 off ലോക്കൽ സ്പെൻഡിങ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1,250 അവർക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, ലൈക് വെഹിക്കിൾ രജിസ്ട്രേഷനും ചൈൽഡ് കെയറും അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇപ്പൊ ഇവര് 5 വർഷത്തോളം ടെറിട്ടറിയിൽ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ വരുന്നവര് അവർക്ക് അഗെയിൻ ഈ സെയിം ആദ്യം പറഞ്ഞുള്ള സിംഗിൾസ് ആണെങ്കിൽ അവർക്ക് $3,000, കപ്പിൾസിന് $6,000, ഫാമിലീസിന് $7,000 എന്നുള്ള സെയിം റേറ്റിൽ വീണ്ടും അവർക്കൊരു റിട്ടൻഷൻ ബോണസ് പോലെ കൊടുക്കും. അപ്പം ഒരു ഫാമിലിക്കാണ് പ്രൈമറിലി 15,000, കപ്പിളിനോ സിംഗിളോ ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് ആ റേറ്റ് വേരി ചെയ്യും.
ഓക്കെ, അപ്പൊ ഇത്രയേറെ പണം ബോണസായി നൽകുന്നുണ്ട്. അപ്പൊ അതെനിക്ക് തോന്നുന്നു 5 വർഷത്തിലാണെന്ന് തോന്നുന്നു അല്ലെ ഇത് നൽകുന്നത്?
അത് ആദ്യത്തെ പറഞ്ഞത് 3,000, 6,000, 7,000 ഇവിടെ വരുമ്പോഴും, പിന്നെ അത് കഴിഞ്ഞുള്ളത് ഈ സെക്കൻഡ് ഇത് ഇൻസ്റ്റാൾ അല്ല സെക്കൻഡ് ടൈം വരുന്നത് 5 years കഴിഞ്ഞിട്ടുമാണ്.
ഓക്കെ, ഇപ്പൊ ആർക്കാണ് ഈ ബോണസ് ശരിക്കും പറഞ്ഞാൽ ലഭ്യമാകുക? ഇത് ലഭിക്കാൻ വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്?
ഇപ്പോ ഒരു ഡീറ്റെയിൽ പോളിസി ഗൈഡ് ലൈൻസ് ഒന്നും ഗവൺമെന്റ് ഇത് ലാസ്റ്റ് വീക്കിൽ അനൗൺസ് ചെയ്തപ്പോൾ അതിന്റെ കൂടെ റിലീസ് ചെയ്തിട്ടില്ല. ബട്ട് പ്രൈമർലി ഇത് ഹൈ പ്രയോറിറ്റി ഓക്കുപേഷൻ ലിസ്റ്റിലുള്ള ജോബ്സിനാണ് അവര് എലിജിബിൾ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇപ്പം ഓൾമോസ്റ്റ് 53 jobs ഉണ്ട് ഹൈ പ്രയോറിറ്റി ഓക്കുപേഷൻ ലിസ്റ്റില്. അതിനകത്ത് ഇപ്പൊ എഞ്ചിനീയറിംഗ് മാനേജർ ഉണ്ട്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ, ഫൈനാൻസ് മാനേജർ, എച്ച് ആർ അഡ്വൈസർ, IT അനലിസ്റ്റ്, ടെക്നീഷ്യൻസ്, ചൈൽഡ് കെയർ വർക്കർ, കമ്മ്യൂണിറ്റി വർക്കർ, അക്കൗണ്ടൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചർ, യൂണിവേഴ്സിറ്റി ലെക്ചറർ, ഫാർമസിസ്റ്റ്, ജനറൽ പ്രാക്ടീഷണർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, അങ്ങനെ കുറെ ഓൾമോസ്റ്റ് 53 jobs ഈ ലിസ്റ്റിനകത്ത് പോകുന്നുണ്ട്.
ഇതിപ്പോ എങ്ങനെയാണ് ആളുകൾക്ക് ലഭിക്കുക? അതിനായി ആളുകൾ എന്താണ് ചെയ്യേണ്ടത്, ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
ആൾക്കാര് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, ഇപ്പം ഈ കഴിഞ്ഞ വീക്കില് ചീഫ് മിനിസ്റ്റർ പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇതിന്റെ രജിസ്ട്രേഷൻ ഫോർ ദ ഫൈനാൻഷ്യൽ ബോണസ് നവംബർ 1st ഈ വർഷം ഓപ്പൺ ചെയ്യുമെന്നാണ് അനൗൺസ് ചെയ്തത്. അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞില്ല, പക്ഷെ പ്രൈമറിലി പറഞ്ഞ ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ പേയ്മെന്റ് കിട്ടാൻ എലിജിബിൾ ആണെങ്കിൽ അവര് അവരുടെ ഈ NTയിലായെന്നുള്ള നോർത്തേൺ ടെറിട്ടറിയിലോട്ട് വന്നെന്നുള്ള ഡീറ്റെയിൽസ് മെഡിക്കെയർ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി അപ്ഡേറ്റ് ചെയ്യണം. അപ്പം അപ്പോഴുള്ള ഒരു ടെറിട്ടറിയിലായി എന്നോ അല്ലെങ്കിൽ ഒരു ടെറിട്ടറിയിലാന്നുള്ള ഒരു കൗണ്ട് അവർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു കൂടുതൽ ഡീറ്റെയിൽസ് പുറകെ അതിനോ ഇപ്പൊ ഈ മാസം സെപ്റ്റംബറിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ.
ഓക്കെ, അപ്പൊ ഇത് നവംബറോടെയാണോ ഇത് നടപ്പിലാകുക?
അതെ, നവംബർ 1 ആൾക്കാർ ഇവിടെ മൂവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബോണസിന് വേണ്ടി എലിജിബിൾ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യാം.
ഇപ്പൊ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പം ഈ പുതിയ പദ്ധതികൾ, അതായത് ഇപ്പം കുറെ പദ്ധതികൾ നമ്മൾ പറഞ്ഞു, തൊഴിലവസരങ്ങളായും ബോണസായും ഒക്കെ, ഈ പുതിയ പദ്ധതികൾ എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിദേശത്തു നിന്നും നോർത്തേൺ ടെറിട്ടറിയിലേക്ക് കുടിയേറുന്നവരെ സഹായിക്കുക?
ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് പറഞ്ഞു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള മൈഗ്രൻസിനെ സംബന്ധിച്ച് ഇപ്പൊ അവര് വെൽ സെറ്റിൽഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ അവര് അവരുടെ കരിയറിലല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് വേറെ ഫോഴ്സ്ഫുള്ളി വേറെ കരിയറിലോട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാരണം വേറെ കരിയറിലോട്ട് മൂവ് ചെയ്യാൻ പറ്റി, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇപ്പൊ അവരുടെ സ്കിൽസ് ഈ ഹൈ പ്രയോറിറ്റി ഓക്കുപേഷൻ ലിസ്റ്റിലുള്ള ഒരു ജോബ് ആണെങ്കിൽ ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് അവരുടെ കരിയർ ഗ്രോത്തിനോ അല്ലെങ്കിൽ കരിയറിലോട്ട് തിരിച്ചു വരാൻ. കാരണം അവർക്ക് വരാൻ ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഒക്കെ വേറെ, ഇപ്പം ഈ സ്റ്റേജിൽ ഇപ്പൊ വേറെ ഒരു ഓസ്ട്രേലിയൻ സ്റ്റേറ്റിലും ഇല്ല, അപ്പൊ അവർക്ക് ഒത്തിരി സപ്പോർട്ട് ഉണ്ട്, ഒരു ഒത്തിരി ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടും ബിഗിനിങ്ങിൽ. പിന്നെ അത് തന്നെയല്ല, ഗവൺമെന്റ് തന്നെ ഇപ്പം ഈ സ്കിൽഡ് മൈഗ്രൻ പ്രോഗ്രാം പല കൺട്രീസിൽ ചെയ്യുന്നുണ്ട്, വർക്കേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ഫിലിപ്പീൻസിൽ അടുത്ത മാസം ട്രേഡ് ഹോസ്പിറ്റാലിറ്റി ഹെൽത്ത് ആൻഡ് കെയർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവരെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അപ്പം ഗവൺമെന്റ് ഓവർസീസ് മൈഗ്രൻസിന് ചിലപ്പം ഗവൺമെന്റ് പുതിയ പ്ലാനുമായിട്ട് വന്നുകൂടായിരിക്കുന്നില്ല, ലൈക്ക് ഇന്ത്യ നേപ്പാൾ ആ കൺട്രീസിലും. കാരണം ഫിലിപ്പീൻസ് പോലെ തന്നെ ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നുള്ള മൈഗ്രൻസും ഭയങ്കര നല്ല ബേസ് ഉള്ളതാണ് ഇന്ത്യയിൽ. അപ്പം അങ്ങനെ ചില ദേർ ആർ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ വേറൊരു പർട്ടിക്കുലർ ക്യാമ്പയിൻ കൂടെ, സ്കിൽ മൈഗ്രൻ പ്രോഗ്രാം ക്യാമ്പയിനിൽ കൂടെ ഓവർസീസ് മൈഗ്രൻസിന് വേറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ഇതൊരു ഒരു വൺ ഓഫ് പ്രൊജക്റ്റ് അല്ല, ഇതൊരു ഓൺഗോയിങ് പ്രൊജക്റ്റ് ആണ്. അപ്പം ഇതൊരു ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു 10 ഇയർ പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഗവൺമെന്റിന് എല്ലാ വർഷവും ഫർദർ പ്രോഗ്രസ് ചെയ്യാൻ, അങ്ങനെ ആനുവൽ പ്ലാൻസിൽ കൂടെ ഫർദർ സ്ട്രാറ്റജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇന്റൻഷൻ ഉണ്ട്. അപ്പൊ അതിന് ഈ നോർത്തേൺ ടെറിട്ടറി സി ഡി ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി ഒരു ഫർദർ റിസർച്ച് നടത്താൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഫർദർ റിസർച്ചിന്റെ ഔട്ട്കംസ് അനുസരിച്ച് കൂടുതൽ പ്ലാൻസ് ഗവൺമെന്റ് വരുന്ന വർഷങ്ങളിൽ അനൗൺസ് ചെയ്യുന്നതാണ് എക്സ്പെക്ടേഷൻ.
ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി സുലാൽ മത്തായി.
താങ്ക് യു സോ മച്ച് സൽവി.
Enjoy more stories in your language by visiting sbs.com.au.